Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ഏഷസ്ഥന ഇവ അവലംബതേ സേന്ദ്രയോനിഹി ഇത്രാസോ കേശാന്തോ വിവർത്തതേ യപ്പോ ഹി ശീർഷകപാലേ ഭൂരിത്യഗ്നോ പ്രതിതിഷ്ഠതി ഭുവ ഇതി വായോ സുവരിത്യാദിത്യേ മഹൈതി ബ്രഹ്മണി ആപ്നോതി സ്വരാജ്യം ആപ്നോതി മനസസ്പതിം വാക്പതിശ്ചക്ഷുഷ്പതി ശ്രോത്രപതൃവിജ്ഞാനപതി ഏതത്തതോ ഭവതി ആകാശശരീരം ബ്രഹ്മ സത്യാത്മപ്രാണാരാമം മന ആനന്ദം ശാന്തി സമൃദ്ധമൃതം ഇതി പ്രാചീനയുദ്ധോപാസ്വരുന്ന സത്യാത്മ സത്യം മൂർത്താമൂർത്തം അവിധതം സ്വരൂപം ച ആത്മ സ്വഭാവ അസ്യ തദിദം സത്യാത്മ സത്യാത്മ സത്യം മൂർത്താമൂർത്തം ഇവിടെ സത്യം എന്ന് പറഞ്ഞിരിക്കുന്ന മൂർത്താമൂർത്തങ്ങളാണ് മൂർത്തവും അമൂർത്തവുമായിരിക്കുന്നു പ്രകടമായിരിക്കുന്നതെല്ലാം മൂർത്തം ഇന്ദ്രിയ വിഷയമാകാതിരിക്കുന്ന മൂർത്തം അതിനവിടെ സത്യം ഉണ്ടായിരിക്കുന്നു സ്വരൂപം ച ആത്മ സ്വഭാവം അസ്യ തദ്ദ സത്യാത്മ ഇവിടെ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുകയാണ് ഹിരണ്യഗർഭന്റെ സ്വരൂപം അതുകൊണ്ടാണ് ആത്മാവാണ് സ്വഭാവം അസ്യ അതുപോലെ വിരാട് രൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പ്രപഞ്ചം തന്നെയാണ് എന്റെ ശരീരം പ്രപഞ്ച ശരീരമായിരിക്കും അതിൽ നിന്ന് വേറിട്ട് പിന്നെ പ്രപഞ്ചമില്ല വിരാട് രൂപത്തിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല അതുകൊണ്ടാണ് അതിനവിഹിതം സത്യം എന്ന് പറഞ്ഞത് വിരാട് രൂപത്തിൽ സത്യം മിഥ്യ എന്ന് പറയുന്നത് അത് നാമരൂപ നാമരൂപാത്മകമാണ് ആത്മാസ്വഭാവ സ്ഥിതിയാണ് സത്യാത്മ അതാണ് അവന്റെ സ്വഭാവം ഇവിടെ പറയുന്ന സർവാത്മഭാവത്തെ കുറിച്ച് പറയുന്നു ഉപാസനം സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു ഹിരണ്യഗർഭൻ വിരാട് ഇതെന്നാ സർവാത്മഭാവമാണ് ആത്മാവിന്റെ സർവാത്മഭാവം അതിനെ ഉപാസിച്ച് അതിനോട് താതാത്മ്യത്തെ പ്രാപിക്കുന്നതിനും ആ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു അതിനെ സംബന്ധിച്ച് സർവവും സന്മയം തന്നെ സത്യം അസത്യം മിഥ്യ എന്നിവയെ വേർതിരിക്കാൻ വേണ്ടി സർവവും സന്മയമായിരിക്കുന്നത് മിഥ്യതാണ് ഗുരുവിന് സത്യാത്മ അതവന്റെ സ്വഭാവമായി മിഥ്യ പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നത് ഒരു തലത്തിലാണ് എല്ലാ അർത്ഥത്തിലും പറയുന്നതാണ്. ഇവിടെ മറ്റൊരു തരത്തിൽ പറയുന്നു, വിരാട് രൂപത്തിൽ നോക്കുമ്പോൾ സർവ്വം സത്ത് തന്നെ, സത്തിനോട് വേർതിരിക്കണമെന്നില്ല. മുക്തന് നിന്ന് മുൻപാത്രത്തെ വേർതിരിക്കാൻ കഴിയുന്നു. മുക്ത സത്യമാണ്, അങ്ങനെയെങ്കിൽ മൺപാത്രവും സത്യം തന്നെ എന്ന് പറയും. എന്തുകൊണ്ട് അതിനൊന്നും അതിന് വേർതിരിക്കാൻ കഴിയാത്ത, വേർതിരിച്ചൊന്നുമില്ല, വേർതിരിച്ചില്ലാത്തൊന്നും എങ്ങനെ അസത്യം എന്ന് പറയാൻ കഴിയും? നിലനിൽക്കുന്നതിനെ സംബന്ധിച്ച് സത്യമൊന്നുമില്ല, അസത്യമൊന്നും പറയാൻ പറ്റും. നിങ്ങൾ നിന്ന് പാത്രത്തെ വേർതിരിക്കാൻ കഴിയില്ലെങ്കിൽ വേറിട്ടൊരു അസത്യം അതില്ല, അത് മൃത്സ്വരൂപം തന്നെ. അപ്പോ സത്യമായി പാത്രവും സത്യമായി, സത്യമാണ് മൃത്തായതുപോലെ പ്രാണാരാമം പ്രാണേഷു ആരമണം ആ ക്രീഡ യസ്യ പ്രാണാരാമം പ്രാണാനാമ ആരാമം യസ്മിൻ പ്രാണാരാമം. പ്രാണൻ ഹിരണ്യഗർഭന്റെ പേരാണ്. പ്രാണൻ തലഭാഗത്ത് ഹിരണ്യഗർഭനെ പ്രാണൻ എന്ന് വിളിക്കുന്നു. പ്രാണേഷു ആരമണം അത് ഉപാസകന്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് അതിൽ അവൻ ആനന്ദിക്കുന്നു. താൻ ഏതിനാണോ ഉപാസിച്ച് ഏതെന്തിനാണോ അവൻ താതാമ്യത്തെ പ്രാപിച്ചത് അതിലാണ് അവന്റെ ആനന്ദം. തസ്യ പ്രാണാരാമം പ്രാണാനാമ്പ ആരാമോ യസ്മിൻ പ്രാണാരാമം. അല്ലെങ്കിൽ പ്രാണൻ ആനന്ദിക്കുന്നത് ഏതെന്തിനാണോ അത് പ്രാണാരാമം, അങ്ങനെയും പറയാം. ആരാമം ആനന്ദം, പ്രാണൻ പ്രാണോപാധിയായിരിക്കുന്ന ജീവൻ, ആ ജീവൻ ഏതെന്തിനാണോ ആനന്ദിക്കുന്നത്, അങ്ങനെയും അർത്ഥം പറയാം. അതവിടെ ആ ജീവൻ ആ ഹിരണ്യഗർഭനിൽ ആനന്ദിക്കുന്നു, അന്യമായ ഒന്നിനും ആനന്ദിക്കുന്നില്ല എന്നറിയാം. അതുപോലെ മന ആനന്ദം, നമ്മുടെ മനസ്സും ആനന്ദത്തെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ ആനന്ദ രൂപത്തിലായിരിക്കുന്നു. ആനന്ദഭൂതം സുഖദേവ യസ്യ മന തത്മനാനന്ദം. ഉപാസകൻ സുഖസ്വരൂപനായ ഹിരണ്യഗർഭ ഉപാസിച്ച് അതിനോട് താതാന്യത്തെ പ്രാപിച്ചു. മനസ്സ് അതിനോട് വിനയം പ്രാപിച്ചു. മനസ്സിന്റെ സുഖകൃതേവ യസ്യ മനഃ തത്മന ആനന്ദം. മനസ്സ് ദുഃഖത്തെ കൊടുക്കുന്നില്ല, കാരണം അവന് ആ പരമാത്മ ചൈതന്യമല്ലാതെ മറ്റൊന്നല്ല മനസ്സിന് വിഷയമായിട്ട്. സുഖകൃതേവ ദുഃഖത്തെ ഉണ്ടാക്കുന്നില്ല, സുഖത്തെ മാത്രമേ നൽകുന്നുള്ളൂ. മനഃ തത്മന ആനന്ദം, ആനന്ദത്തിന്റെ അഭിവ്യക്തി, പ്രകടമായ ആനന്ദം ആത്മാനുഭവമായിട്ട് പറയും പലയിടത്തും. അതെല്ലാം ഉപാസനയുടെ ഫലമായി വരുന്ന ആനന്ദത്തെയാണ് പറയുന്നത്, പ്രകടമായ ആനന്ദം എന്ന് പറയുന്നു. അനുഭവവേദ്യമായിരിക്കുന്ന ആനന്ദം എന്ന് പറയുന്നു ഉപാസനാ ഫലമാണ്. ആനന്ദ സ്വരൂപത്തെ ഉപാസിക്കുമ്പോൾ മനസ്സാനന്ദത്തെ അനുഭവിക്കുന്നു, ആനന്ദത്തെ ധ്യാനിക്കുമ്പോൾ ആനന്ദം അനുഭവിക്കുന്നു. ശാന്തി സമൃദ്ധം ശാന്തിരൂപശമ ശാന്തിശ്ച സമൃദ്ധം ച ശാന്തി സമൃദ്ധം. സമൃദ്ധമായ ശാന്തി, അത്യധികമായ ശാന്തി, പൂർണ്ണമായ ശാന്തി, ശാന്തി സമൃദ്ധം. എന്തിനാണ് ശാന്തി എന്ന് പറയുന്നത്? മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാർ എല്ലാം വിക്ഷിപ്തമായിരിക്കുമ്പോൾ അതാണ് അശാന്തി. ആ വിക്ഷിപ്ത അവസ്ഥ തന്നെ അശാന്തി. അത് വ്യാപരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ അശാന്തിയായിരിക്കും. ഉപാസകന്റെ കർണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം ഉപശമിക്കുന്നു. ഉപാസ്യമായ ദേവതയിൽ ഉപശമിക്കുന്നു, ഏകീഭവിക്കുന്നു. ഉപശമനവിന് ശാന്തി, പ്രവർത്തിച്ചാൽ അശാന്തി, പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ശാന്തി, മനസ്സ് ചലിച്ചു കഴിഞ്ഞാൽ അശാന്തിയായി. വികല്പവും മനസ്സ് വരുന്നതിന് അശാന്തി. ഉപാസന ബലം കൊണ്ട് മനസ്സ് വിലയിക്കുന്നു. ഉപാസനയിൽ മനോലയമാണ് സംഭവിക്കുന്നത്. ഒന്ന് ശാന്തി സമൃദ്ധം, ആ മനസ്സ് ശാന്തമായിരിക്കുന്നു. ആ വിലയിക്കുന്ന മനസ്സ് തന്നെ സ്വയം ശാന്തമായിരിക്കുന്നു. അതിന് വൃത്തികളില്ല, ഏകീഭവിച്ചിരിക്കുന്നു. അമൃതം അമരണധർമ്മി, ആ ജീവനും ഉപാസ്യ ദേവതയോട് ഏകീഭവിച്ച് മരണം സംഭവിക്കുന്നില്ല. അമരണധർമ്മി, ഇതെല്ലാം ഉപാസനയുടെ ഫലത്തെ പറയും. ഉപാസനയുടെ ഫലത്തെ സ്തുതിച്ച് പറയും. അത്ര ശ്രേഷ്ഠമാണ് ആ ഉപാസന, അത് മുക്തി തന്നെയാണ്. ഗർഭോപാസനയുടെ ഫലം പറയുന്നത് അയാൾ മുക്തനാകുന്നു. അതിന് ക്രമമുക്തി എന്ന് പറയും. പിന്നീട് മനുഷ്യ ജന്മത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജന്മത്തെ സ്വീകരിക്കുന്നു. കൽപ്പാന്തം വരെ ആ ഹിരണ്യഗർഭനോട് ഏകീഭവനത്തിൽ കഴിയുന്നു. കൽപ്പാന്തത്തിൽ മുക്തനാകുന്നു. പിന്നീട് ശരീരം സ്വീകരിക്കുന്നില്ല. അതുവരെയുള്ള അവസ്ഥ എന്താണ്? അതാണ് ഇവിടെ പറഞ്ഞത് പ്രാണാരാമം മന ആനന്ദം ശാന്തി സമൃദ്ധം. ഏതച്ച അധികതരം വിശേഷണം തത്രയും മനോമയ ഇത്യാദി ദുഷ്ടതയും. ഇവിടെ പറഞ്ഞ എല്ലാ വിശേഷങ്ങളും ആ ഒന്നിനെ കുറിച്ച് എന്ന് പറയുന്നു. ആ ഹിരണ്യഗർഭനെ കുറിച്ച് പറയുന്നു. ആ ഹിരണ്യഗർഭം സ്വയം എങ്ങനെയാണ്? അതിൽ ഉപാസിക്കുന്നതിനും അങ്ങനെയായിരുന്നു. ഏവം മനോമയത്വാദി ധർമ്മേ ഹി വിശിഷ്ടം യഥോക്തം ബ്രഹ്മ ഹേ പ്രാചീന യോഗ്യ ഉപാസ ഇത്യാചാര്യവചനോത്തിരാദരാർത്ഥ പ്രാചീന യോഗ്യനോട് പറയുകയാണ്. ഇത് പ്രാചീന യോഗ്യ ഉപാസ മനോമയത്വാദി ധർമ്മ വിശിഷ്ടം യഥോക്തം ബ്രഹ്മ. ഇവിടെ നിർഗുണ ബ്രഹ്മത്തെ ഈ പറയുന്നതെല്ലാം ബ്രഹ്മത്തിന്റെ വിശേഷണമാണ്. പ്രാണാരാമം ശാന്തിസമൃദ്ധം അമൃതം ഇത്തരത്തിൽ ഉപാസിക്കുന്നു. വിശേഷങ്ങളോടുകൂടിയ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. ധർമ്മവിശിഷ്ടമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു. ഇതിന് ഉപാസിക്കുന്നു അങ്ങനെ പ്രാചീന യോഗ്യ ഉപാസ സച്ചിദാനന്ദം എന്നും മറ്റും പറയുന്നത് ഇങ്ങനെയല്ല എന്ന് പറയുന്നു. ആ ഭാഗമുണ്ടെ കൈക്കുറിയൊക്കെ തന്നെ വ്യാഖ്യാനിക്കും. അത് ഇത്തരത്തിലല്ല, ഇവിടെ അങ്ങനെയല്ല. ധർമ്മവിശിഷ്ടമായി അതിന് ഉപാസം. വിരാട്ടായും ഹിരണ്യഗർഭനായും അന്തര്യാമിയായും ഏതെല്ലാം ഉപാധികളോടുകൂടിയാണോ അതിനെ വിശേഷിപ്പിക്കുന്നത്, ആ തരത്തിൽ ഉപാസിക്കുന്നു. ഹേ പ്രാചീനയോഗ്യ ഉപാസ, ഇത് ഉപാസന വിചാരത്തിന് അസമർത്ഥരായ ഉപാസനയിലും വിചാരം ആവശ്യമാണ്. പക്ഷേ നിർഗുണ ബ്രഹ്മ തത്വമസി മഹാവാക്യാർത്ഥമായിരിക്കുന്നു. തത്വമസി മഹാവാക്യത്തിന്റെ ലക്ഷ്യാർത്ഥമായി പറയുന്നു. ബ്രഹ്മത്തെ വിചാരം ചെയ്യുന്നതിന് അസമർത്ഥനാണ് അവന്. പറഞ്ഞത് നിർഗുണമോ നിരാകാരമോ നിർധർമ്മമോ അതിന് വിചാരം ചെയ്യുന്നതിന് അശക്തനായവന് ധർമ്മവിശിഷ്ടമായ ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു, ഉപാസിക്കുന്നു. അത് ആദരാർത്ഥ ആദരാർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നു. ആചാര്യവചനവൃത്തി ആദരവിന് വേണ്ടി പറഞ്ഞിരിക്കുന്നു. ആചാര്യനോടുള്ള ആദരവും ബുദ്ധിയോടുള്ള ആദരവും അതിനു വേണ്ടി പ്രകടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഇനിയും മുൻപ് മറ്റ് തരത്തിലുള്ള ഉപാസനയെ കുറിച്ച് പറയാം. പൃഥിവ്യന്തരീക്ഷം ദൗർദിശു അവാന്തര ദിശ അഗ്നി വായു ആദിത്യ ചന്ദ്രമാ നക്ഷത്രാണി ആപ ഓഷധയോ വനസ്പതയ ആകാശ ആത്മാ ഇത്യാദി ഭൂതം അഥ അധ്യാത്മം പ്രാണോ വ്യാന അപാന ഉദാന സമാന ചക്ഷുശ്രോത്രം മനോ വാക്പ ചർമ്മ മാംസം അസ്തുനോ അസ്ഥിമജ്ജ ഏതത് അതിവിധായിഷി അവോച പങ്കം വാ ഇതം സർവം പങ്കേനേവ പങ്കം സ്പൃണോതീതി. ഇവിടെ പറയുന്ന ഉപാസനയൊക്കെ പറയുന്നു പങ്ക ഉപാസന, അഞ്ചക്ക സംഖ്യയുള്ള ഇതിനെ പങ്കം എന്ന് പറയുന്നു. പഞ്ച എന്നാണ് പങ്കം എന്ന് പറയുന്നത്. യഥേത് അവ്യാകൃതാത്മകം ബ്രഹ്മോപാസ്യമുക്തം, യഥേത് വ്യാഹൃതാത്മകം, വ്യാഹൃതികളിലൂടെ ബ്രഹ്മോപാസനയെ കുറിച്ചാണ് പറഞ്ഞത്. ഓം ഭോ ഭോ സ്വ മഹ എന്ന് പറഞ്ഞു വ്യാഹൃതി രൂപത്തിലുള്ള ബ്രഹ്മം എങ്ങനെ ഉപാസ്യമായിരിക്കുന്നു അത് പറഞ്ഞു. തസ്വേദാനി പൃഥിവ്യാദി പങ്കരൂപേണ ഉപാസനമിച്ചത് അതേ ബ്രഹ്മത്തെ തന്നെ. പൃഥിവ്യാദി പങ്കരൂപത്തിലുള്ള ഉപാസന അതേ ഹിരണ്യഗർഭനെ തന്നെ പങ്കരൂപത്തിൽ ഉപാസിക്കുന്നു. ഉപാസനയ്ക്ക് ഒരു ക്രമവും നിയമവും വേണം. ഉപാസിക്കുന്നതിന് ഇന്ന മാധ്യമം തന്നെ വേണമെന്നല്ല, ഏത് രൂപത്തിൽ ഉപാസിക്കും അതാണ് സ്ഥലഗ്രാമമായിട്ടോ ശിവലിംഗമായിട്ടോ എല്ലാം ഉപാസിക്കുന്ന പോലെ. അതിന് ഉപായം മാധ്യമം എതിനെ സ്വീകരിക്കാം. പക്ഷെ ഏതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപാസനയ്ക്കൊരു ക്രമം അത് വേണം, അതിൻ്റെ ഒരു രീതി വേണം. അതിനുവേണ്ടി നിശ്ചിതമായ ചില തത്വങ്ങൾ സ്വീകരിക്കുന്നു ഉപാസനയ്ക്ക്. അതാണ് ഈ പങ്കം എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞ വ്യാഹൃതികൾ എന്ന് പറയുന്നത് പഞ്ചസംഖ്യായോഗ. ഇവിടെ പങ്കം എന്ന് പറയുന്നത് പഞ്ചസംഖ്യായോഗം കൊണ്ട് അഞ്ച് പങ്കിച്ഛന്ദ സമ്പത്തി പങ്കിച്ഛന്ദ പഞ്ചപാദ പഞ്ചപാദങ്ങൾ ഉള്ളതാണ് പങ്ക്തി എന്ന് പറയുന്ന ഛന്ദസ്. അത് ശബ്ദങ്ങളുള്ള പ്രാധാന്യം, വൈദിക ശബ്ദങ്ങൾ ഛന്ദോബദ്ധമാണ്. ഗായത്രി അനുഷ്ഠ ഉഷ്ണിക് ബൃഹതി തുടങ്ങി ധാരാളം ഛന്ദസ്സുകൾ വേദത്തിൽ ഉപയോഗിക്കുന്നു. വൈദിക ഛന്ദസ് വേദമന്ത്രങ്ങളുടെ ഛന്ദസ്സിനോട് പ്രാധാന്യമുണ്ട്. മന്ത്രം തന്നെ ഛന്ദസ്സിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഗായത്രി മന്ത്രത്തിന് പേര് വരാൻ തന്നെ കാരണം എന്താണ്? ആ മന്ത്രത്തിന്റെ ഛന്ദസ് ഗായത്രി എന്ന് പറയുന്ന ഛന്ദസ്സിലാണ്, അതുകൊണ്ട് ആ പേര് വന്നു. അതിന് പ്രാധാന്യമുണ്ട്. മന്ത്രത്തിൽ എങ്ങനെയാണ് സ്വരത്തിന് വർണ്ണത്തിന് എല്ലാം പ്രാധാന്യം വരുന്നത് പോലെ ഛന്ദസ്സിനും പ്രാധാന്യം വരുന്നു. വേദത്തെ സംബന്ധിച്ചിടത്തോളം ഛന്ദസ് പ്രാധാന്യമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഛന്ദസ്സിനെ ആശ്രയിച്ച് മാത്രം ഉപാസം, ശബ്ദത്തെ ആശ്രയിച്ച് ഉപാസിക്കുന്നു. ഭൂർ ഭൂസ്വഹ ശബ്ദമാണ് വ്യാഹൃതി രൂപത്തിലുള്ള ശബ്ദം. ആ ശബ്ദത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ശബ്ദത്തെ ആശ്രയിച്ച് ഉപാസം, ശബ്ദത്തിലൂടെ ഉപാസിക്കുന്നു. അതുപോലെ ഛന്ദസ്സിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ഛന്ദസ്സിലൂടെ ഉപാസിക്കുന്നു. അത് വേദത്തെ സംബന്ധിച്ച് പരിചയമുള്ളൂ. വൈദികന്മാർ ഇതൊക്കെ സ്വാഭാവികവും സാധാരണവുമാണ്. വേദം ഛന്ദസ് സ്വരം ഇതുമായിട്ടൊന്നും പരിചയമില്ലാത്തവർക്ക് ഇത് അസ്വാഭാവികമായിട്ട് തോന്നും ഈ പറയുന്ന കാര്യങ്ങളല്ല. വൈദികൻ വേദത്തോട് താതാന്യം പ്രാപിച്ചതാണ്, സ്വയം വേദമയനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം വേദത്തിൽ പരമപ്രാധാന്യമുള്ളതാണ് വേദത്തിന്റെ സ്വരത്തിനും ഛന്ദസ്സിനുമല്ല. അപ്പോൾ ആ ഛന്ദസ്സിനൊരു പ്രാധാന്യം കാരണം വൈദികനെ കിട്ടും. ഒരു ലൗകികനെ സംബന്ധിച്ചിടത്തോളം വേദം ഛന്ദസ് അതിനൊന്നും വിശേഷമൊന്നും അതിൽ അസാധാരണമായിട്ടൊന്നും തോന്നത്തില്ല. അയാളോട് ഛന്ദസ് ഛന്ദസ്സിലൂടെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ധരിക്കാൻ പ്രയാസമാണ്, ഗ്രഹിക്കാനത് പ്രയാസമാണ്. ഇതെല്ലാം ആവശ്യപ്പെടുന്ന വൈദികന്മാരുണ്ടാണ്, വേദം അധ്യയനം ചെയ്യുന്നവരോട്. വേദ അധ്യയനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഉപാസന എന്ന് പറയുന്നത് അവരുടെ അധ്യയനം തന്നെ, വേദ അധ്യയനം തന്നെ ഉപാസനയാണ്. വേദാധ്യയനത്തിൽ താല്പര്യത്തെ ഗ്രഹിക്കുമ്പോൾ തന്നെ അത് ഉപാസനയായി മാറും. മറ്റു ലൗകിക ഉപാസനകളെ പോലെയല്ല. ലൗകിക ഉപാസന ധാരാളം കർത്തവ്യമായ കർമ്മങ്ങളുള്ളപ്പോൾ ഒരു സമയം എന്തെങ്കിലും ഒരു ഉപാസനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, അത് ഉപാസന എന്ന് പറയുന്നു. ഇതങ്ങനെയല്ല. വൈദികനെ സംബന്ധിച്ച് മുഖ്യ കർത്തവ്യം വേദം തന്നെ, വേദാധ്യയനം തന്നെ. സ്വാധ്യായം അധ്യയനം അടുത്ത് പറയും. അപ്പോൾ അധ്യയനം തന്നെ ഉപാസന. അധ്യയനത്തിൽ ഇതെല്ലാം സഹജമായി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അധ്യേതാവിന് എന്താണ് വ്യാഹൃതി, എന്താണ് ഛന്ദസ്, ഇതിനെക്കുറിച്ചെല്ലാം ശരിക്ക് ധാരണയുണ്ട്. അതുകൊണ്ട് അധ്യയനത്തിൽ അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിച്ച് അത് ഉപാസനയാണ്. അതുപോലെ ശബ്ദോപാസനയുണ്ട്. വിവിധ ശബ്ദത്തെ തന്നെ ഉപാസിക്കുന്നു. തഥ പങ്കസും സർവസ്യ. അപ്പോൾ ആ പങ്ക്തിയിൽ കാണുന്ന പഞ്ചത്വം, പങ്ക്തി ഛന്ദസ്, ആ പഞ്ചത്വത്തെ ആശ്രയിച്ച് ഉപാസിക്കുന്നു. സർവസ്യ പങ്ക്തയജ്ഞ യജ്ഞത്തിനുണ്ട് ആ പഞ്ചത്വം. ഇവിടെ പറയുന്നുണ്ട് പത്നി യജമാന പുത്ര ദൈവ മനുഷ്യ വിത്തം. യജ്ഞത്തിലെ പഞ്ചത്വം യജമാനൻ യജ്ഞത്തിന് മുഖ്യനാണ്. പത്നി സമേതനായിട്ടാണ് യജ്ഞം ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് മുഖ്യം. പുത്രൻ പുത്രാർത്ഥമായി ചെയ്യുന്ന യജ്ഞം, അല്ലെങ്കിൽ യജ്ഞത്തിന്റെ പൂർത്തി ചിലപ്പോൾ പുത്രനിലൂടെ സംഭവിക്കണം. ദൈവമാനുഷ്യവിത്തം, ദൈവവിത്തം മാനുഷ്യവിത്തം, കർമ്മങ്ങളിലൂടെ നേടുന്ന ദൈവവിത്തം പിതൃലോകവും മറ്റും, ഉപാസനയിലൂടെ നേടുന്ന ദൈവവിത്തം ദൈവലോകവും മറ്റും. അങ്ങനെ അതിലൊരു പഞ്ചത്വമുണ്ട്. പഞ്ചപദാപങ്ക്തി, പങ്ക്തി ഛന്ദസ് പഞ്ചപദ വെച്ച പഞ്ചപാദങ്ങളുള്ളതാണ്. പങ്കയജ്ഞ യജ്ഞത്തിനുള്ള ഒരു പഞ്ചത്വം ഇരിശ്വദേഹി തേന യത്സർവം ലോകാദി ആത്മാന്തം ച പങ്കം പരികൽപ്പയന്തി യജ്ഞമേവ തത് പരികൽപ്പയതി തേന യജ്ഞേന പരികൽപ്പിതേന പങ്കാത്മകം പ്രജാപതിം അഭിസംബദ്ധ്യതി തത്കഥം പങ്കമിതം സർവം ഇതാഹ. പൃഥിവി പോലെയുള്ള ഭൂതങ്ങൾ, അഗ്നി പോലെയുള്ള പദാർത്ഥങ്ങൾ, പ്രാണന്മാർ, ഇങ്ങനെ അഞ്ചായി നിർദ്ദേശിക്കുന്ന പലതുമുണ്ട്. സാധാരണ പറയാനുള്ള പഞ്ചഭൂതങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണന്മാർ, അതൊരു സവിശേഷതയുണ്ട്. ഈ അഞ്ചഞ്ചായി പിരിഞ്ഞു നിൽക്കുന്ന ഭൗതിക വസ്തുക്കൾ അതിജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ജീവനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിനുള്ള ഒരു പഞ്ചത്വമുണ്ട്. ഇത് ഈ വൃഷ്ടിയിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെ സമഷ്ടിയിലുണ്ട്. സൃഷ്ടിയിൽ സമഷ്ടിയിൽ ഭൗതികമായി എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ വേദത്തിലുമുണ്ട് ആ പഞ്ചത്വം. വേദത്തിൽ യജ്ഞത്തിലുണ്ട്, ഛന്ദസ്സിലുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഐകരൂപ്യമുണ്ട്. അഞ്ച് എന്നുള്ള തരത്തിലൊരു ഐകരൂപ്യമുണ്ട്. ഈ സമാനതയുള്ളപ്പോൾ ഇത് വാസ്തവത്തിൽ എന്താണ്, ഇത് അവിരാടിന്റെ സ്വരൂപമാണ്. ഈ പഞ്ചാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം, അതുകൊണ്ട് ആ പഞ്ചാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിലൂടെ വിരാടിനെ ധ്യാനിക്കുന്നു. തത്വജ്ഞാനത്തിൽ ഇതിനെ നിഷേധിക്കും. ഇത് നാമരൂപാത്മകമായി നിഷേധിക്കും. ഉപാസനയിൽ ഇതിലൂടെ പ്രജാപതിയെ കൽപ്പിക്കുന്നു, ഉപാസിക്കുന്നു. തേന ഈശ്വരവും ലോകാദ്യാത്മാന്തം ഇന്നിവിടെ പറയുന്നു. പങ്കാത്മകം പഞ്ചരൂപത്തിലിരിക്കുന്നു, അതിലൂടെ പ്രജാപതി അഭിസംബദ്ധ്യതയെ, ആ പ്രജാപതിയെ ധ്യാനിക്കുന്നു. തത്കഥം പങ്കമിതം സർവമിത്യത. എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു പഞ്ചത്വം ഉള്ളത്? പൃഥിവി അന്തരീക്ഷം ദൂർ ദിശോ അവാന്തര ദിശ ഇത് ലോകപാങ്കം. ഇതിനെ ലോകപാങ്കം എന്ന് പറയും. പൃഥിവി അന്തരീക്ഷം ദുലോകം ദിശകൾ അവാന്തര ദിശകൾ, ദിശകൾക്ക് മധ്യത്തിൽ വരുന്ന അവാന്തര ദിശകൾ, ഇത് ലോകപാങ്കം എന്ന് പറയുന്നു. അഗ്നിർ വായുർ ആദിത്യ ചന്ദ്രമാ നക്ഷത്രാണി ദേവതാപാങ്കം. ഈ പൃഥ്വിയാദികളും പ്രാധാന്യം പദാർത്ഥങ്ങൾക്കാണ്, അതുകൊണ്ട് തന്നെ ലോകപാങ്കം എന്ന് പറയുന്നു. അഗ്നിയാദികളിൽ പ്രാധാന്യം ദേവതകൾക്കാണ്. അതുകൊണ്ട് ദേവതാ പങ്കൊന്നുമില്ല. അഗ്നി, വായു, ആദിത്യം, ചന്ദ്രമോ നക്ഷത്രാണി. ആപ ഓഷധയോ വനസ്പതി ആകാശ അഗ്നേഹിഭൂത പങ്കം ആപഹ ഓഷധി വനസ്പതി ഓഷധികൾ ഓഷധ ഫലപാകാന്ത ഫലമുണ്ടായി നിശ്ചയമുള്ളു. അതിനാണ് ഓഷധി എന്ന് പറയുന്നത്. നെല്ല്, വാഴ ഇതെല്ലാം ഫലമുണ്ടായാലും നിശ്ചയം. വനസ്പതയോ മറ്റു സസ്യങ്ങൾ ആകാശ ആത്മ ഭൂതപാങ്കം ആത്മീയതി വിരാട്. ഇവിടെ ആത്മാവെന്ന് പറയുന്നു ആ വിരാട് പുരുഷനെ ഇടുന്നു. ഭൂതാധികാര ഭൂതങ്ങളെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഉപാധിയോടുകൂടിയിരിക്കുന്നു. ഇതി അതിഭൂതം ഇതി അതിലോക അതിദേവത പാങ്കദ്വയോപലക്ഷണാർത്ഥം ലോകദേവത പാങ്കയോസ് അഭിഹിതത്വ ഇത് അതിഭൂതം എന്ന് പറയുന്നു. ഭൂതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അടുത്ത അധിലോക അതിദേവത പങ്കങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് അധാധ്യാത്മം? ഇത് അതിഭൂതം. അതിന് മുമ്പ് പറഞ്ഞത് അധിലോകം. പൃഥ്വി അന്തരീക്ഷം ദുർദിശ അവാന്തരദിശ ലോകത്തെ കുറിച്ച് പറയണം. അഗ്നി, വായുരാദിത്യ, ചന്ദ്രമാ നക്ഷത്രമാണ്. ആപഹ ഓഷധയോ വനസ്പതി ആകാശാത്മ ഇത്തി അതിഭൂതം. ഇവിടെ അതിഭൂതം എന്ന് പറഞ്ഞതുകൊണ്ട് മുമ്പ് പറഞ്ഞത് അധിലോകത്തെ കുറിച്ചാണ്. അടുത്ത അധാധ്യാത്മം പ്രാണോ വ്യാനോ അപാന ഉദാന സമാണ്. ഇത് വിഷ്ടിയിലുള്ള അഞ്ചെണ്ണത്തിനെ കുറിച്ച് പറയുന്നു. പ്രാണാപാന വ്യാന ഉദാന സമാണ്. ഇനി ചക്ഷുശ്രോത്രം മന വാക്തക് ചർമ്മം മാംസം സ്നാവ അസ്ഥി മജ്ജ. ചക്ഷുശ്രോത്രം മനസ്സ് വാക്ക് തൊക്ക് ചർമ്മം മാംസം സ്നാവ സ്ഥിര അസ്ഥി മജ്ജ ധാതുക്കളെ കുറിച്ച് പറയുന്നു. മാംസം സ്നായു അസ്ഥി മജ്ജ ഇത് ധാതുക്കളാണ്. അതഞ്ച് ചക്ഷു ശ്രോത്രം മനോവാക് തൊക്ക് ഇതഞ്ച്. ഇത് ചർമ്മം മാംസം സ്നാവ അസ്ഥി മജ്ജ ഇതഞ്ച്. ഇതിന് പാങ്ക്തോപാസന എന്ന് പറയും. അപ്പോ അധിലോകം, അതിഭൂതം, അധ്യാത്മം ഇതെല്ലാം വിരാടിന്റെ ഉപാധിയായിരിക്കുന്നു. ഇതിനെല്ലാം വിരാടിന്റെ ഉപാധിയായി കണ്ടുകൊണ്ട് വിരാടിനെ ധ്യാനിക്കുന്നു. നമ്മുടെ പറഞ്ഞത് പ്രകാരാന്തരമാണ് ഹിരണ്യ ഗർഭോപാസന. ഇതും ഒരു തരത്തിലാ ഹിരണ്യ ഉപാസനയാണ്.